പേജ് നമ്പർ 72, ഭാഗം 7. രണ്ടാൾ പൊക്കമുള്ള കരിങ്കല്ലിൻ്റെ മതിൽക്കെട്ട്, പടുകൂറ്റൻ ഇരുമ്പ് ഗേറ്റ്, കനത്ത ചങ്ങലയും പൂട്ടും, ഒരിലയണങ്ങിയാൽ കുതിച്ചെത്തുന്ന എട്ടുപത്ത് നായ്ക്കൾ, ബലമേറിയ ചുവരുകൾ, ഉരുക്കിൻ്റെ ഗ്രില്ലുള്ള വാതിൽ, ജനാലകൾ, വിരികളും മറകളും ഇരുട്ടുമൂലകളും, അടുക്കടുക്കായ വസ്ത്രങ്ങൾ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതിനേക്കാൾ ചൂടും അടുക്കടുക്കായ വസ്ത്രങ്ങൾ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതിനേക്കാൾ ചൂടും രഹസ്യമുള്ള അറയിലായിരുന്നു മർഘലീത്തയുടെ വാസം. കൊച്ചിയിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് രാത്രിയിലെ താവളമേതെന്ന് മർഘലീത്ത ആകുലപ്പെട്ടു. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മാത്രമേ അവൾക്ക് താവളമുള്ളൂ. രാത്രിയിൽ അവളെ ഉപേക്ഷിച്ച് ഈ വണ്ടി കടന്നുകളയും. അപ്പോൾ കയ്യിൽ കിട്ടിയ അറ്റമില്ലാത്ത സ്വാതന്ത്ര്യം കൊണ്ട് അവൾ എന്തു ചെയ്യും? ആകെ തുറന്ന ഈ ലോകത്ത് അടുത്തടി എങ്ങോട്ട് വെക്കണമെന്നറിയാതെ പതറിപ്പോകുന്നവളായി ഒരു നിമിഷത്തേക്ക് മർഘലീത്ത. പകൽ മുഴുവൻ അവൾ യാത്ര ചെയ്യുകയായിരുന്നു. ഒരിടത്തുറച്ചു നിൽക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ സ്ഥലം ആവശ്യമാണ്. ആരും അതിർത്തി ലംഘിച്ച് കടന്നു വരാത്ത സ്ഥലം, ഒഴിഞ്ഞു തരണമെന്ന് ആരും ആവശ്യപ്പെടാത്ത സ്ഥലം. സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് മർഘലീത്തയെ പോലെ ഒരു പെണ്ണിന്, അങ്ങനെ ഒരു സ്ഥലമില്ല. പൊതുസ്ഥലങ്ങൾ അതിവേഗം മർഘലീത്തയെ പുറന്തള്ളും. അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ച് മർഘലീത്ത ആക്രമിക്കപ്പെടും. രണ്ടായാലും പൊതുസ്ഥലത്ത് അവൾ സുരക്ഷിതയായിരിക്കില്ല. അതുകൊണ്ടാണ് മർഘലീത്ത യാത്രയുടെ വഴി തിരഞ്ഞെടുത്തത്. ഇളകുന്നൊരു സ്ഥലം എല്ലാ അർത്ഥത്തിലും. ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരിയായി അവൾ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ ഒരു മൂലയിലിരുന്നു. എന്ത് വേണമെന്ന് ചിന്തിക്കാൻ പോലും ഒരു സ്ഥലം ആവശ്യമാണെന്ന് അവൾക്ക് തോന്നി. ടിക്കറ്റ് ഇല്ലാത്തതിനാൽ ഒന്നുകിൽ അവൾ പിടിക്കപ്പെട്ടേക്കാം, അതോടെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റം വരും. അതെന്തായിരിക്കുമെന്ന് മർഘലീത്തയ്ക്ക് ഇപ്പോൾ അറിയില്ല. പിടിക്കപ്പെടുന്നില്ല എങ്കിൽ അവൾക്ക് കൊച്ചിയിലെത്തും വരെ ഈ സ്ഥലം ഉപയോഗിച്ച് ഇരുന്ന് ചിന്തിക്കാം. സ്ഥലം മാത്രമല്ല, ഭക്ഷണം, വെള്ളം, വസ്ത്രം എല്ലാത്തിനെ കുറിച്ചും ഒരുപാട് ചിന്തിക്കാനുണ്ട്. മനുഷ്യർ എങ്ങനെയാണ് അവരുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന ബാലപാഠം തൊട്ട് തുടങ്ങണം മർഘലീത്തയ്ക്ക്. ലേഡീസ് കമ്പാർട്ട്മെന്റിലെ ആളൊഴിഞ്ഞ മൂലയിൽ മുകളിലെ ബർത്തിൽ കയറി മർഘലീത്ത ലോകത്തിന് പുറംതിരിഞ്ഞു കിടന്നു. താഴെ സ്ത്രീലോകം ഇരമ്പിക്കൊണ്ടിരുന്നു. പൊട്ടിച്ചിരികൾ, കളിയാക്കലുകൾ, ഭർത്താവിൻ്റെ നന്മ തിന്മകൾ, മക്കളുടെ കുസൃതികൾ, വീട്ടുവിശേഷങ്ങൾ, പൊങ്ങച്ചങ്ങൾ, കഷ്ടപ്പാട്, കടം, പരാതികൾ, ഭക്ഷണം, പാചകം, സിനിമ, സീരിയൽ, വിലക്കയറ്റം. ദൈവമേ, എത്ര അനന്തമാണ് മനുഷ്യർക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ. കേട്ടു കേട്ട് കേട്ട് മർഘലീത്ത ഉറങ്ങി. ലോകം മറന്നുറങ്ങി. ഉറക്കത്തിൽ രഹസ്യങ്ങൾ വെടിഞ്ഞ് മർഘലീത്തയുടെ മുഖം വെളിപ്പെട്ടു. എല്ലാവർക്കും അവളെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നിക്കൊണ്ടിരുന്നു. ഒല്ലൂര്, പുതുക്കാട്, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ചാലക്കുടി പുഴയുടെ മീതെ വെച്ച് മൂർച്ചയുള്ളൊരു കാറ്റ് വണ്ടിക്കകത്തേക്ക് തുളച്ചു കയറി. ഒപ്പം കറുത്തിരുണ്ട മഴയും. കമ്പാർട്ട്മെന്റിലെ ഷട്ടറുകൾ തുടർച്ചയായി താഴേക്ക് വീണുകൊണ്ടിരുന്നു. മർഘലീത്ത ഉണർന്നു. കാറ്റിലേക്കും മഴയിലേക്കും കണ്ണു തുറന്നു. താഴെ ഇരുമ്പിക്കൊണ്ടിരുന്ന സ്ത്രീലോകം മാറിപ്പോയിരിക്കുന്നു. ഉറങ്ങും മുമ്പ് കണ്ടവരിൽ പലരും അവിടെയില്ല. പുതുതായി വന്നവരിൽ പലർക്കും ഇരിക്കാനിടമില്ല. മഴ നനഞ്ഞ് തിങ്ങി ഞെരിങ്ങി നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഒക്കെ കൂടി വല്ലാത്ത പുഴുക്കമുണ്ടാക്കി. വണ്ടി അങ്കമാലയിൽ നിന്നു. മർഘലീത്ത അവിടെ ഇറങ്ങി. എവിടെ ഇറങ്ങിയാലും ഒരുപോലെയാണ്. കൊച്ചിയിൽ ഇറങ്ങിയിട്ട് മർഘലീത്തയ്ക്ക് എന്തു കാര്യം? ഇവിടെ ഇപ്പോൾ മഴയെങ്കിലും പെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷെ മഴ തോർന്നു പോയേക്കാം. കുറച്ചു ദിവസമായി മഴയുടെ മറപറ്റിയാണ് മർഘലീത്തയുടെ സഞ്ചാരവും. മഴയൊരു രഹസ്യം പോലെ അവളെ പൊതിഞ്ഞു പിടിക്കും. പ്ലാറ്റ്ഫോമിൽ പഴുത്തതും പച്ചയുമായ പ്ലാവിലകൾ ചിതറിക്കിടന്നിരുന്നു. ഉണങ്ങിയ കൊമ്പുകളും അടർന്നു വീണിട്ടുണ്ട്. അവയിൽ പച്ചച്ചു നിന്നിരുന്ന ഇത്തിക്കണികളും ഇത്തിക്കണികളിലെ ചുവന്ന പൂക്കളും ആരോ എടുത്തു വെച്ച പുഷ്പാലങ്കാരം പോലെ അങ്ങിങ്ങ് കിടക്കുന്നു. താവളം നഷ്ടപ്പെട്ട് നെട്ടോട്ട് മൂടുന്ന പുളിയുറുമ്പുകൾ. എവിടെ നമ്മൾ താവളം തിരയും? ഭൂമിയിലേക്ക് ഉറ്റുനോക്കി അവൾ നടന്നു. കാറ്റോ മഴയോ അടിച്ചിറക്കിയതിനു ശേഷം വീണ്ടും അത് പടുത്തുയർത്താൻ നമുക്ക് എന്ന് കഴിയും? കഴിയും. വണ്ടി ഇറങ്ങിയവരെല്ലാം മഴവെള്ളം പോലെ ഒരിച്ചുപോയി. വണ്ടിയും കൂക്കി വിളിച്ച് പാഞ്ഞുപോയി. മഴയും അതിൻ്റെ ദൂരദേശങ്ങൾ തേടി അകന്നുപോയി. മർഘലീത്ത മാത്രം ബാക്കിയായി. സിമെന്റ് ബെഞ്ചുകൾ നനഞ്ഞു കിടക്കുന്നു. ചിലതിൽ വെള്ളം കെട്ടി നിൽക്കുന്നു പോലുമുണ്ട്. മർഘലീത്തയും ആകെ നനഞ്ഞിട്ടാണ്. ദേഹത്തു നിന്ന് പുറപ്പെട്ടിരുന്ന നാറ്റം നനവിനോട് ചേർന്ന് ഇരട്ടിച്ചിരിക്കുന്നു. ഒരു ദിവസം പരിചരിക്കാതെ വിട്ടാൽ ഇങ്ങനെ നാറുന്ന വസ്തുവാണല്ലോ മനുഷ്യരുടെ ഉടൽ. കഷ്ടം. എന്നാലും മർഘലീത്ത പതുക്കെ അതിനോട് ഇഴുകിച്ചേർന്നുകൊണ്ടിരുന്നു. തീവണ്ടിയിലെ ടോയ്ലറ്റിൽ വെച്ച് അവൾ മുഖം കഴുകുകയും മുടി ഒതുക്കിക്കെട്ടുകയും ചെയ്തിരുന്നു. തീവണ്ടി മുറിയിലെ കണ്ണാടിയിൽ കുറേ നേരം അവൾ നോക്കിക്കൊണ്ട് നിന്നു. കന്യാസ്ത്രീയുടെ വേഷത്തിലല്ലാതെ അവൾ അവളെ കാണുകയാണ്. മുക്കാൽ ഭാഗവും നനഞ്ഞൊരു ബെഞ്ചിൽ ആരോ എണീറ്റുപോയ ഇളം ചൂടിൻ്റെ പാടുണ്ടായിരുന്നു. മർഗലീത അവിടെ ഇരുന്നു. വിശക്കുന്നു, വയറെരിയുന്നു. കത്തുന്ന ഒരു അടുപ്പ് പോലെയാണ് വയർ. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മർഗലീതയെ തിന്നും. റെയിൽവേ ക്യാൻറ്റീനിൽ നിന്നാവണം കടുക് വറുത്തിടുന്നതിൻ്റെ ചൂടുള്ള മണം തണുത്ത വായുവിൽ പരന്നു. മർഗലീതയുടെ വയർ കൊതിച്ചു, വായിൽ വെള്ളം നിറഞ്ഞു. ഞാനൊരു സാധാരണ പെണ്ണാണ്, എല്ലാ പെണ്ണുങ്ങളെയും പോലെ വിശക്കുകയും വിശന്നാൽ തിന്നുകയും തിന്നാൽ ദാഹിക്കുകയും ചെയ്യുന്നവൾ. ഉണ്ണണം, ഉറങ്ങണം, വൃത്തിയായി കുളിക്കണം, അലക്കിയ തുണി ഉടുക്കണം, കാഴ്ചകൾ കാണണം, ചിരിക്കണം. സത്യത്തിൽ ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതെന്നും പറയാം. ചിരിക്കണം, സന്തോഷിക്കണം. ഇപ്പോൾ വിശപ്പും വീട്ടുകാർ തന്ന അപമാനവും താങ്ങാൻ, ഒരിടമില്ലെന്ന അറിവും ഉണ്ടാക്കുന്ന അസ്വസ്ഥതയും കാരണം എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. തൽക്കാലത്തേക്ക് എല്ലാ സ്ഥിതിഗതികളും എനിക്കെതിരായിരിക്കാം. എന്ന് വെച്ച് എല്ലാ കാലത്തേക്കും അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വർത്തമാനത്തിൻ്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ ഭാവിയിൽ ധാരാളം പ്രകാശം കാണാനുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാം, മുൻപോട്ട് നടക്കാം, ഇഷ്ടമില്ലെങ്കിൽ പിന്തിരിഞ്ഞു പോരാം. വെട്ടുകയും തിരുത്തുകയും മായ്ച്ചു കളയുകയുമാവാം. ഇഷ്ടമുള്ളത് എഴുതി ചേർക്കാം. വെള്ളം പോലെ ഒഴുകുകയോ കിളി പോലെ പറക്കുകയോ ആവാം. ഇപ്പോഴത്തെ വിശപ്പിനെ മറികടന്നാൽ മർഗലീതയുടെ അമ്പരപ്പ് മാറും. കാര്യങ്ങൾക്ക് അടുക്കും ചിട്ടയും വരും. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരെ കാണണം എന്നൊക്കെ തലയ്ക്ക് വെളിവോടെ ചിന്തിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ വിശപ്പ് വലിയൊരു പ്രശ്നം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിലെ ചാരുബെഞ്ചിൽ മർഗലീത ഉച്ചവരെ ഇരുന്നു. പലതവണ ഉറങ്ങി, ഉറക്കം തൂങ്ങി കഴുത്തൊടിഞ്ഞേനെ. സി ഇസബൽ വലിയൊരു കള്ളത്തരം കണ്ടുപിടിച്ച പോലെ മുന്നിൽ നിന്ന് ചിരിച്ചു. മർഗലീത്തെ, ഭക്തിമൂത്തി ഉറക്കം തൂങ്ങിയതാണ് അല്ലേ? മനസ്സിലായി, മനസ്സിലായി. സി ഇസബൽ അങ്ങനെയാണ്, എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കും. ഇല്ലില്ല, ഞാൻ ഉറങ്ങിയതല്ല. മർഗലീത്ത സംഘഗാനത്തിൽ പങ്കുചേർന്നു. ആവേ 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 മരിയ. ഇപ്പോൾ ഇസബൽ മാത്രമല്ല, അവരെല്ലാവരുമുണ്ട്. ഒച്ചയുണ്ടാക്കാതെ അമർത്തിച്ചിരിക്കുകയാണ്. ഉറങ്ങി ഉറങ്ങി ദേ മർഗലീത്ത കൂർക്കം വലിച്ചുറങ്ങി.